जस्टिस दिलीप सोलर जजेसचा सफरदरायक प्रोसिजर होय. हिंदुस्थानमध्ये मुख्य संघाय कोण आहे ദേശാടന പക്ഷികൾ കുബരത്ത് വരുന്ന സമയം ആകുമ്പോൾ അലിപൂർ ട്രസ്റ്റിന്റെ മുഖ്യ കാര്യദർശി ഓർമ്മയിൽ എന്റെ അടുത്ത് വരും പ്രഭാഷണം പരമ്പര ആരംഭിക്കണമെന്നുള്ളത്. ഞാൻ അതിൽ നിന്ന് ദൂരെ മാറാൻ എന്തൊക്കെ ശ്രമം നടത്തിയാലും ഓണിന്റെ സമ്മർദ്ദം ഒരു തരത്തിലും എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഓണിന്റെ സമ്മർദ്ദ തന്ത്രം തന്നെ പറയേണ്ടത് സമ്മർദ്ദം എന്താണെന്ന് കാരണം എത്ര വെച്ച് ജനിക്കുകയാണ്. എങ്കിലും ഇത് അതുല്യമായ ദാനങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ്. പഠിക്കുന്നതിനും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. ഈ കാര്യത്തിൽ എനിക്ക് നിരന്തരം പ്രചോദനം നൽകുന്ന അരിപ്പോടെ ഭാഷണം അരിപ്പൂർ ട്രസ്റ്റിന്റെ ചെയർമാനായിരിക്കുന്ന ജസ്റ്റിസ് കെ ജെ തോമസിനോടും കാര്യദർശി ബോർഡിനോടും ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 10-20 പ്രഭാഷണങ്ങൾ ഇവിടെയൊക്കെ നടത്തുന്നതിന് മനോഹരമായ സൗകര്യം ഡി സി കരുത്തേമുറി ഇടത്തിൽ ഒരുക്കി തന്ന ജെലി ഡി സി ഇവിടെ നിശബ്ദരായിട്ടുണ്ട്. അദ്ദേഹത്തോടും എന്റെ ആരമായ നന്ദി അറിയിക്കുന്നു. 2009 പലതരത്തിലും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. മഹാനായ ഒരു വ്യക്തിയുടെ 200-ാം ജന്മവാർഷികമാണ്. ചാൾസ് ഡാർവിൻ ജനിച്ചിട്ട് ഈ വർഷം 200 വർഷങ്ങളാവുകയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് 150 വർഷങ്ങൾ തികയുകയാണ് അടുത്ത നവംബർ മാസം. അപ്പം പരിണാമവാദത്തിന്റെ പിതാവിനെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഈ സമയത്ത് അമേരിക്കയിൽ ഒരു വലിയ വിവാദം നടക്കുകയാണ്. അത് കുറെ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. പരിണാമവാദവും ബൈബിളിലെ സൃഷ്ടിവാദവും തമ്മിലുള്ള വാഗ്വാദമാണ്. എന്നാൽ അതിന് പുതിയ രൂപങ്ങളായിരുന്നു. ഇനി അമേരിക്കയിൽ IT എന്ന രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന എന്താണെന്നുള്ളത്. ഐഡന്റിറ്റി അല്ല IT എന്ന് പറയുന്നത്, ഇന്റലിജൻസ് ഡിഫൈൻ. അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലെ സൃഷ്ടിവാദികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഇന്റലിജൻസ് ഡിഫൈൻ. അതിനോട് മല്ലി പിടിക്കുന്ന പരിണാമവാദികളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത്. ഇത് പാശ്ചാത്യരുടെ മാത്രമായ വളരെ പഴയൊരു തർക്കമാണ്. ഈ തർക്കം ലോകത്തിലെ ഒരിടത്തും ഉണ്ടായിട്ടില്ല, ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, പാശ്ചാത്യർക്ക് മാത്രമായി തീർന്നത് എന്നുള്ളതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കും. പക്ഷേ ഇത് പാശ്ചാത്യരുടെ മാത്രം തർക്കമാണെങ്കിലും പലതരത്തിൽ നമ്മുടെയൊക്കെ സംസ്കാരങ്ങളിലേക്ക് ഇത് വ്യാപരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാം തന്നെ ആഗോള സംസ്കാരമെന്ന് വിളിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിന്റെ ായതുകൊണ്ടാണ്. അപ്പം ഇന്റലിജൻസ് പറയുന്ന സൃഷ്ടിവാദികൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വാദം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഒരു പ്രത്യേകമായ രൂപവും സ്വഭാവവും അതുകൊണ്ട് അത് യാദൃശികമായിട്ട് ആകസ്മികമായിട്ട് അങ്ങനെ വന്നതല്ല. അതിന് പുറകിൽ ഒരു രൂപ ശില്പി അല്ലെങ്കിൽ രൂപ കർത്താവൻ ഒരു ഡിസൈനർ എല്ലാവരും ഡിസൈൻ ഉള്ളതുകൊണ്ട് അതിന്റെ പുറകിൽ ഡിസൈൻ ഉള്ളതുകൊണ്ട് എന്നുള്ള യുക്തി നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പക്ഷേ സ്വീകാര്യമാണ്. അപ്പൊ ഈ രൂപശക്തിയെ ദൈവം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തി അധിക ശക്തി എന്ന് വിളിക്കാം. നമ്മുടെ ഇഷ്ടപോലെ അതിന്റെ പേരുകൾ കൊടുക്കാം. ഇടയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഈ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെട്ട ഒരുതരം അക്ഷരവാദികളായ വ്യവസ്ഥകളിരുന്നു ബൈബിളിനെ ആക്ഷരികമായിട്ട് കാഴ്ചാരിക്കുന്ന അവരുടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചരിത്രാതീത കഥകൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകുന്നത് ആശ്ചര്യമായിട്ടാണ്. അപ്പൊ അതിൽ രണ്ടു ചേർത്തേ ഒരു ഒരു കക്ഷി അതില് ഈ ഡിസൈൻ്റെ ഡിസൈനർ ഒരു ദൈവമല്ല, ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവമാണ് എന്ന് എടുത്തു പറയുകയും ചെയ്യും. ഡിസൈൻ സിദ്ധാന്തത്തിന് ചരിത്രത്തിൽ പല അകർഷണങ്ങളുണ്ട്. തീവ്രവാദികളുണ്ട്, മിതവാദികളുണ്ട്. 1987 അമേരിക്കയിലെ സുപ്രീംകോടതിയുടെ ഒരു വിധിയുണ്ടായി. ആ വിധിയുടെ സാരാംശം ഇതാണ്: ബൈബിളിലെ സൃഷ്ടികഥ ശാസ്ത്രീയ സത്യമായിട്ട് അമേരിക്കയിലെ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൂടാ എന്നാണ് വിധി. പക്ഷെ ആ വിധിയെ മറികടക്കാനായിട്ട് മുമ്പ് പറഞ്ഞ ഈ സൃഷ്ടിവാദികൾ, അതായത് അക്ഷരവാദികളായ മൗലികവാദികളായ ആളുകൾ ശ്രമങ്ങൾ, ആ ശ്രമത്തിന്റെ ഫലമാണ് ഇന്റലിജന്റ് ഡിസൈൻ എന്നുള്ള പ്രയോഗം. അപ്പൊ അവര് ബൈബിളിലെ സൃഷ്ടികളെ അതുപോലെയെല്ലാം അവതരിപ്പിക്കുന്നു. അതിന് വളരെ ശാസ്ത്രീയമായ ഒരു രൂപവും ഭാവവും ഒക്കെ നൽകിയിട്ട് ഇതൊരു വിജ്ഞാനീയമാണ് ശാസ്ത്രമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പഠിപ്പിക്കുന്നത്. അതിനാണ് ഇന്റലിജന്റ് ഡിസൈൻ ID എന്നതിനെ പറയുന്നത്. അപ്പൊ ആ ഇന്റലിജന്റ് ഡിസൈൻ വാദവും അതുപോലെ തന്നെ ധാർമ്മിക സിദ്ധാന്തത്തിലെ നാച്ചുറൽ സെലക്ഷൻ വളരെ വളരെ ആശ്ചര്യമായിട്ട് എടുക്കുന്ന ആളുകൾ തന്നെയാണ് ഈ യുദ്ധം നടക്കുന്നത്. ധാർമ്മിന്റെ മൂലകൃതിയുടെ മുഴുവൻ തുറക്കമായ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് പരിണാമത്തിന്റെ പ്രധാന മെക്കാനിസമാണ്. ജീവികളെ നിലനിർത്താൻ, പ്രത്യുത്പാദനം നടത്താൻ, സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാനും സഹായിക്കുന്ന മാറ്റങ്ങൾ ഓരോ തലമുറയിലും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ വരുന്ന മാറ്റങ്ങളെ അടുത്ത തലമുറയിലേക്ക് അവർ പകർത്തുന്നു. ഇങ്ങനെയാണ് ക്രമേണ ഓരോ സ്പീഷീസും ഓരോ ജീവി വർഗവും ശക്തി പ്രാപിച്ച് നിലനിൽക്കുന്നതും കൂടുതൽ തലമുറകളെ സൃഷ്ടിക്കുന്നതും. അപ്പൊ ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയ സൃഷ്ടിവാദത്തിന്റെ ധാർമ്മിക സിദ്ധാന്തത്തിന്റെ ആയിട്ടല്ല. അപ്പൊ അമേരിക്കയെ ഇത് തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഞാൻ ഒരു മുഖവിലയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട വിഷയം ഇന്ന് വൈശാഖ ലോകത്ത് വളരെയധികം അറിയപ്പെടുന്ന നിരീക്ഷണവാദിയായ പ്രശസ്തനായ ഒരു ബയോളജിസ്റ്റായ റിച്ചർഡ് ഡോക്കിൻസിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ, അല്ലെങ്കിൽ ജനങ്ങളെ ലോകത്തിൽ കുപ്രസിദ്ധമായ പുസ്തകമാണ് ദി ഗോഡ് ഡെലൂഷൻ. ഗോഡ് ഡെലൂഷൻ എന്ന് പറഞ്ഞ ഇത് രണ്ടു വർഷം തന്നെയായിരുന്നു ഈ പുസ്തകം ഇറങ്ങിയിട്ട്. അദ്ദേഹം ഈ വർഷം ഏറ്റവും അവസാനം പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകമാണ് റിച്ചർഡ് ഡോക്കിൻസ് ദി ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്, ദി എവിഡൻസ് ഫോർ ഇവല്യൂഷൻ. ഇത് ബയോളജി. അദ്ദേഹം ഓക്സ്ഫോർഡിലെ പ്രൊഫസറായിരുന്നു. ഓക്സ്ഫോർഡിലും അതുപോലെ പ്രശസ്തമായ സർവകലാശാലകളിലും പഠിപ്പിച്ച് അടുത്തകാലത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ശാസ്ത്രജ്ഞന്റെ, ഒരു ജീവശാസ്ത്രജ്ഞന്റെ എല്ലാ ക്രെഡൻഷ്യൽസും ഉള്ളയാളാണ് റിച്ചർഡ് ഡോക്കിൻസ്. അദ്ദേഹത്തിന്റെ രണ്ട് ആവേശങ്ങളുണ്ട്. ആവേശം ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിൽ നമ്മൾ ഫാഷൻ എന്ന് പറയുന്നത് രണ്ട് ആവേശങ്ങളാണ്. ഒന്ന്, ഈ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ കിട്ടുന്ന തെളിവുകൾ എവിടെയെല്ലാം ലഭിക്കുമോ ജീവശാസ്ത്രത്തിലും ഒക്കെ ലഭിക്കുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുക ഒരു ഫാഷനാണ്. രണ്ടാമത്തെ ഫാഷൻ ഈ ഡാർവിൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമില്ല എന്ന് ശക്തിയായിട്ട് പറയുകയും അത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ എന്തിനാ ബന്ധപ്പെടുത്തുമെന്ന് ഒരു ചോദ്യമോ? അദ്ദേഹത്തിന് നല്ല ജീവശാസ്ത്രജ്ഞനായി തിരിക്കാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഈ രണ്ട് പ്രാവശ്യം കൂടെ വരുന്നു, ഒരുമിച്ച് വരുന്നു. അപ്പൊ ഈ പരിണാമവാദവും കടുത്ത നിരീക്ഷണവാദവും കൂട്ടിച്ചേർത്ത് തീക്ഷ്ണമായ വികാരത്തോടെയാണ് അദ്ദേഹം പുസ്തകം എഴുതുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു സൈക്കോളജി പ്രൊഫസറെ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർസ് വളരെ ഇമോഷണൽ ആണ് എന്ന് പറഞ്ഞു. വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഗതിയിൽ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരിക്കേണ്ടതായ വസ്തുനിഷ്ഠമായ നിസ്സംഗതയല്ല അദ്ദേഹത്തിനെ ഉള്ളത്. ഭൗതികവാദിയായ ഒരു മതപ്രസംഗത്തിന്റെ ആവേശത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പുതിയ പുസ്തകം വായിക്കുമ്പോൾ പെട്ടെന്ന് തരത്തിലാണ്. ഏതായാലും ഈശ്വരനെയും ഈശ്വര വിശ്വാസത്തെയും മതങ്ങളെയും അടിമുടി വിമർശിക്കുക മാത്രമേ നിഷേധിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ അമേരിക്കയിൽ നടക്കുന്ന സൃഷ്ടിവാദ നാച്ചുറൽ സെലക്ഷൻ സംവാദത്തിൽ ചേർന്നതിനാണ് കാര്യമില്ല. എങ്കിലും അദ്ദേഹം അതിൽ സ്വതന്ത്രമായിട്ട് സ്വന്തം പേരിൽ കക്ഷികാരത്തിൽ ചേർത്തുകൊണ്ട് ഈ കൃതികളിലെല്ലാം തന്നെ അത് ഉപജനകൾ നൽകുന്നു. ഹരിതവസന്റെ ഓർക്കുന്നതായിരിക്കും ലണ്ടനിലെ സിറ്റി പ്രസിഡന്റ് അവർ പലരും പ്രത്യക്ഷപ്പെട്ടു. ദൈവമില്ല കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവിടെ പത്രത്തിൽ വായിക്കുകയും ചേർത്തുകയും പ്രശ്നം ചെയ്യുന്നത് ഇന്നലെ ഈ വിഷയത്തെ പറ്റി കേട്ടപ്പോഴത്തേക്കും ലണ്ടനിൽ നിന്ന് ഒരു സ്നേഹം പറഞ്ഞു അതിൽ പണം കുറഞ്ഞ ഈ ഡോക്ടർ ഈ പരസ്യം എത്രയോ കോടി വളരാതിന് വേണ്ടി മുടക്കിക്കാണ് കുറെ ആഴ്ചകളോടും ലണ്ടനിലെ പ്രസിഡന്റ് ദൈവമില്ലായിട്ടുള്ള പരസ്യം ഉണ്ടായിരുന്നു. ഈ ഡോക്ടർസിന്റെ വാദങ്ങളെ നയിക്കുന്നതിന്റെ അടിസ്ഥാന ധാരണത്തിന്റെ അസംപ്ഷൻസ് അദ്ദേഹത്തിന് തന്നെ വാക്കുകളിലൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. കാരണം നമ്മൾ അദ്ദേഹത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയല്ലോ. അദ്ദേഹം എടുത്ത് ഈ പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ ധാരണ, മതവിശ്വാസം ഒരു മനോരോഗമാണ്. ഈ ഡിലൂഷൻ എന്നുള്ള വാക്കിനെ ഡിലൂഷൻ എന്നാണ് വാർത്തിനെ അദ്ദേഹം എടുക്കുന്നത് ഈ മൈക്രോസോഫ്റ്റ് കൊടുത്തിരിക്കുന്ന നിഗമിതിയിലെ അർത്ഥവും അതിന്റെ അർത്ഥം അദ്ദേഹത്തിനെ കൂട്ടി ചെയ്യുന്നത് ഫോൾസ് ബിലീഫ് ഹെൽഡ് ഇൻ ദ ഫേസ് ഓഫ് സ്ട്രോങ് കോൺട്രഡിക്ടറി എവിഡൻസ് എസ്പെഷ്യലി ആസ് എ സിംപ്റ്റം ഓഫ് സൈക്കിയാട്രിക് ഡിസോർഡർ. ശക്തമായ തെളിവുകളെയൊക്കെ അവഗണിച്ച് നിലനിർത്തിയിരിക്കുന്ന ഒരു അബദ്ധ ധാരണ, പ്രത്യേകിച്ച് മനോരോഗത്തിന്റെ ഒരു ലക്ഷണം. ഇതാണ് തിരുവശ്ശുള്ള വാർത്തയിൽ അദ്ദേഹം കൊടുക്കുന്ന അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ വിശദീകരണം നോക്കി അദ്ദേഹത്തെ പല അർത്ഥങ്ങളുണ്ടെങ്കിലും തിരുവശ്ശൻ എന്നുള്ളത് മാനസിക രോഗം എന്ന ആദ്യത്തെ അർത്ഥം കൊടുക്കുന്നില്ല. പിന്നീട് അത് വരുന്നുണ്ടെങ്കിൽ പ്രഥമാർത്ഥം അതല്ല. ഈ റോബർട്ട് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാമായിരിക്കും. എഴുപതുകളിലൊക്കെ മോട്ടോർ സൈക്കിൾ മേക്കേഴ്സ് എന്ന് പറയുന്ന പുസ്തകം വേണ്ടിയാണ് അതീവ പ്രതിഭാശാലിയായ ഒരാളാണ് അദ്ദേഹം. എപ്പോഴും വളരെ പ്രായമായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം കുറച്ച് പറയുന്നുണ്ട് വൺ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ ഡിലൂഷൻ ഇറ്റ് ഇസ് കോൾഡ് ഇൻസാനിറ്റി. മെനി പീപ്പിൾ സഫർ ഫ്രം എ ഡിലൂഷൻ ഇറ്റ് ഇസ് കോൾഡ് റിലിജൻ. ഒരു വ്യക്തിയെ ബാധിക്കുന്ന വിദ്യാബോധത്തെ ഭ്രാന്തെന്ന് വിളിക്കാം. പക്ഷെ വളരെയേറെ പേരെ ബാധിക്കുന്ന വിദ്യാബോധത്തെ മതം എന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ക്രിസ്തീയനെ കുറിച്ച് എടുത്തു പറയാൻ കാര്യം അതിനെ തീർച്ചയായും റിപ്പോർട്ട് ചെയ്തു പല ക്ലാസ്സുകളിൽ അദ്ദേഹത്തിനെ സ്കിപ്പ് ചെയ്ത് മോഡൽ ക്ലാസ് പറഞ്ഞു. ഒരു ടി വി ഒരു വർഷത്തിൽ വിളിക്കാനായിട്ട് സാധിച്ചു. അവസാനം പല ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ അവസാന കുറെ വർഷങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചിന്തകളും ഒക്കെ വളരെ വളരെ ശക്തമായിരുന്നു ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ റോബർട്ട് ക്രിസ്റ്റിന്റെ ഈ ചിന്തരണി വളരെ അംഗീകാരത്തോടുകൂടിയാണ് അദ്ദേഹം ഡോക്കിൻസിലൂടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു ധാരണ, ഈ ഡോക്കിൻസ് മതമെന്നും ദൈവമെന്നും ഒക്കെ പരാമർശിക്കുന്നതെല്ലാം യഹൂദ ക്രൈസ്തവ ഇസ്ലാമിക മത പാരമ്പര്യങ്ങളെ മാത്രം കണക്കിലെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ബഹുഭൂരിപക്ഷം പായക്കാരൻ ഈ മൂന്ന് മതങ്ങളിൽ ജനിച്ച വളർത്തവരായിരിക്കും എന്ന്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന നിയമം അല്ലെങ്കിൽ മതവിശ്വാസം ഈ മൂന്ന് മതങ്ങളെ സ്വാധീനിക്കും വരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അബ്രഹാമിക് റിലിജൻസ് എന്ന് പറയും അബ്രഹാമിനെ ഒരു പിതാവായിട്ട് കരുതുന്ന യഹൂദ ക്രൈസ്തവ ഇസ്ലാം മതങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മറ്റു മതങ്ങളെ അദ്ദേഹത്തിന് അറിയില്ലെന്നുള്ള വാസ്തവം അതിവിടെ എടുത്തു പറയുന്നില്ലെങ്കിൽ ഈ മൂന്ന് മതങ്ങളെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ചുരുക്കുന്നുവെന്ന് പറയുന്നു. ഈ മൂന്നാമത്തെ ഒരു ധാരണ, ഈ മൂന്ന് മത പാരമ്പര്യങ്ങളിൽ വെച്ച് യഹൂദ വേദത്തിലെ അതായത് ക്രിസ്ത്യാനികളുടെ ഓൾട്ടസ്റ്റിൽ പഴയ നിയമം ആ പഴയ നിയമത്തിലെ യഹോവ ദൈവമാണ് അദ്ദേഹത്തിന്റെ വിമർശനത്തിന് ഇരയാകുന്നത്. താൻ വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തി അതീത ദൈവങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് യഹോവയെ അദ്ദേഹം കാണുന്നത്. യഹോവയെ അദ്ദേഹം പറയുന്ന വിശേഷണങ്ങൾ പ്രതികാരബുദ്ധിയുള്ള പൂരവും രക്തദാസിയും യുദ്ധത്തുകയും അസൂയക്കാരൻ സ്ത്രീ വിദ്വേഷിയും വർണ്ണനയും வம்சத்திற்கே காரணம், சிசுகத்திய காரணம், புத்திரகத்திய காரணம். ஏகத்தையும் புத்தியும் ஆத்மாவும் அற்புதமும் ஒரு உடல் முடிக்கிற நான் விசுவசிக்கின்ற மனுஷன் சிந்தையும் விகாரங்களும் எல்லாம் உதிர்த்தியும் மனுஷன் மஸ்திஷ்கத்திலே கௌதிக வஸ்துவாய் கோஷங்களோட சங்கீர்ணமான புதுவர்த்தனங்கள் ஒன்றாகும். அவதிகளை பற்றி அப்போ திருத்தங்களை விசுவசிக்கின்ற எத்தவாய் முறை
சொந்தமாக இருக்கிற
சுட்டாக சுருக்கி நினைச்ச போல் இது விட்டு கடந்தும் பரையணும். அப்போ பிரகிருமே எனவே நேச்சுரல் செலக்ஷன் வர்றது பிரகிருதியோட ஸ்வயம்பரம் பத்தியம் பரையாது. இனி பிரகிருதியோட ஸ்வயம்பரம் பண்ண வியாட்சியான யாரும் சங்கீர் வரையும் ஈ பிரபஞ்சத்துக்கு இல்லா என்று நேச்சுரல் செலக்ஷன் பிரதானப்பட்ட ഈ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രി അവരുടെ പുസ്തകമായ ജ്യോതിശാസ്ത്രിയായിരുന്നു പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന ഇന്ത്യൻ ശാസ്ത്രത്തിൽ ചന്ദ്ര വിക്രംസിംഗാണ് എടുത്തു പറയുന്നത്. ആ ചോദ്യം ഇതാണ്, ബോയിംഗ് സർഫസറെ ആർക്കുന്നതെന്നാണ് സാധാരണ പറയുന്നത്. ഈ ഒത്തിരി ലോകക്ഷണങ്ങളും പഠിക്കുന്നു ചക്രങ്ങളും തമ്മിലുള്ള ഇടക്കും ഗോർമെല്ലാം ഇങ്ങനെ ഒരു പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ആർട്ടി സാധനങ്ങൾ. അപ്പോൾ ഒരു കുടുംബകാലത്ത് ഈ ആർട്ടി സാധനങ്ങളുടെ പുറവും പുറത്തുകൂടി പരമാവധി ലോകത്ത് ഇങ്ങോട്ടും അടിച്ചാൽ അതിൽ നിന്ന് ഒരു ബോയിംഗ് 747 ജെറ്റ് വിമാനം ഉണ്ടാകുമെന്നാണ് ഫ്രഡ് കോലി ചോദിച്ചത്. ഫ്രഡ് കോലിന്റെ ശാസ്ത്രജ്ഞനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്, എല്ലാത്തിനും പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു ഉദ്ദേശമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വെറുതെ ആവശ്യമായിട്ട് രാത്രി കൂമ്പാരത്തിൽ നിന്ന് ഒരു സെലക്ടോസറെ ജെറ്റിവിമാനം ഉണ്ടാവുകയില്ല. അപ്പൊ ഏറ്റവും സജ്ഞമായ പ്രതിഭാസങ്ങൾ വെറുതെ വിട്ടിരിക്കുന്ന ഇല്ലാത്തിനുള്ള ആ ഡിസൈൻ ആത്മീയത്തിന്റെ വേറൊരു ഭാഗമാണ്. പക്ഷെ ലോകത്തെയും വാർത്തയും തള്ളി കളയുന്നു. പരമാവധി ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ എല്ലാം കളിയുന്നത്. അദ്ദേഹം പറയുന്നത് ഒന്നിനും ഡിസൈൻ അല്ലെങ്കിൽ ചാൻസ് എന്ന് നിങ്ങൾ പറയുന്നു. ഡിസൈൻ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. ചാൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷനാണ്, അതെങ്ങനെയാണ് അത് വളരെ ആവശ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഹൈദരാബാദ് പറയുന്നത് ഒന്നുകിൽ ഡിസൈൻ അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയരുത്. ഈ പരിണാമത്തിലെ നാച്ചുറൽ സെലക്ഷൻ ഒരു യാദൃശ്ചികതയല്ല, അത് വളരെ സാവധാനം അവസാനപൂർവ്വം സംഖ്യകളെ. കാരണം ഈ സ്പീഷീസിന്റെ ഇവരുടെ എന്ന് പറയുന്ന എത്രോ മൊത്തം വർഷങ്ങളുമല്ല, അത് മില്യൺസ് 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 ആണ്. അതുകൊണ്ട് വളരെ അവസാനപൂർവ്വം സംഭവിക്കുന്ന ഒരു മാറ്റമാണ്, അത് വെറും ഒരു യാദൃശ്ചികതയല്ല ആകസ്മികതയല്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉദ്യോഗ സ്പീഷീസില് ഏറ്റവും സങ്കീർണമായ ഒരു അവയവത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ആ ഏറ്റവും സങ്കീർണമായ അവയവം കണ്ണ, മനുഷ്യന്റെ കണ്ണ് ഏറ്റവും സങ്കീർണമായ അവയവം ആരോഗ്യത്തിന്റെ ശരിയാണ്. അപ്പോ ഈ സങ്കീർണ അവയവങ്ങൾ സ്വാഭാവികമായിട്ട് അനേക യുഗങ്ങൾക്ക് നിങ്ങളുടെ പറയാം നമ്മൾ പരിണമിച്ച കൊണ്ടാരാണ്. ഈ ഡോക്ടീസിന്റെ ഈ മൗം ഇൻപ്രോബബിൾസ് എന്ന് പറയുമ്പോൾ ക്ലൈമ്പിംഗ് മൗത്ത് ഇൻപ്രോബിൾ മനോഹരമായ പുസ്തകമാണ്. ഇതിനകത്ത് അത് ഇങ്ങനെ സങ്കീർണമായ അവയവങ്ങളെ കുറിച്ച് കണ്ണ്, പക്ഷികളുടെ ചിറക് ഇതൊക്കെ വളരെ പരിണാമവാദത്തിൽ വളരെ വളരെ സങ്കീർണമായിട്ടുള്ള സംഗതികളാണ്. അപ്പൊ ഇതൊക്കെ നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം വിജയിക്കുന്നു. ഇതിനകത്ത് എട്ടുകാരി വല കിട്ടുന്ന ഒരു ഭാഗവും കുറെ രീതികളുണ്ട്. ഞാനത് വായിച്ചപ്പം വാസ്തവത്തിൽ വരഞ്ഞുകഴിഞ്ഞു എന്റെ ബലഹീനമായ ദൈവവിശ്വാസം കുറെ കൂടി ശക്തിപ്പെട്ടു എന്നുള്ളതാണ് എന്റെ അനുഭവം. പറയുന്നത് പറയുന്നത് ഈ പുസ്തകം വായിച്ച് തീരുമ്പോൾ ദൈവവിശ്വാസമുള്ള എല്ലാവരും നിരീക്ഷണവാദികളെ തീരണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമില്ല. പക്ഷെ എട്ടുകാരി പല വരുന്ന സാങ്കേതിക വിദ്യ ഈ ഒരു ശാസ്ത്രജ്ഞനായ ഡോക്കിൻസ് തന്നെ അവർ വിവരിക്കുന്നത് അവരുടെ കണ്ണിന്റെ പക്ഷികളുടെ പ്രചരിക്കണം. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മളെ അത്ഭുതം കൊണ്ട് വിസ്മയം കൊണ്ട് നമ്മൾ അതീന്ദ്രിയ മണ്ഡലത്തിലേക്ക് ഉയരുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ആശയങ്ങളെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ധാരാളം ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. പ്രമുഖരായ ഡാർവിനിയൻ പരിണാമവാദ ചിന്തകന്മാരെ പലരും എടുത്തു പറയുന്നുണ്ട്. ഈ പരിണാമവാദത്തിലും നാച്ചുറൽ സെലക്ഷൻ വിശ്വസിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും അവശ്യമായി ഈശ്വര നിഷേധികളായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അത് യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഈ അദ്ദേഹം വിശ്വാസികൾ പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഡോക്ടൻസിന്റെ യുക്തി വിചാരവും രീതി ശാസ്ത്രവും ബന്ധം അവിടെ ചെയ്യും നമുക്ക് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം പറയും. വേറെ ഒരു തത്വമുണ്ട് നോമസ് എന്ന് അദ്ദേഹം പറയുന്നതാണ്, നോട്ട് ഫോർ ലാബി മജിസ്റ്റീരിയ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇവിടെ മജിസ്റ്റീരിയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇടത്തിലുള്ള ആളുകൾക്ക് അറിയാറുണ്ട്, അധികാരമാണ് പഠിപ്പിക്കാനും പ്രസ്താവിക്കാനും ഒക്കെയുള്ള ഒരു അധികാര ഘടനയാണ് മജിസ്റ്റീരിയം എന്ന് പറയുന്നത്. അപ്പം ഈ അധികാരം അദ്ദേഹം മതത്തിനും ശാസ്ത്രത്തിനും ഒന്ന്, പക്ഷെ അതിൻ്റെതായ അധികാരമാണ്, അതിൻ്റെതായ മജിസ്റ്റീരിയം. അപ്പം ഒന്ന് മറ്റൊന്ന് ഇടപെട്ടിട്ടുള്ള ശാസ്ത്രത്തിനകത്ത് അതിൻ്റെതായ യുക്തി ഉപയോഗിച്ച് അർത്ഥപൂർണമായ ഒരു ഭാഷണം, ഒരു മീനിങ് ഫുൾ ഡിസ്കോഴ്സ്, അർത്ഥപൂർണമായ ഒരു ഭാഷണം നടത്താനായിട്ട് സാധിക്കും. മതത്തിനും അതിൻ്റെതായ അധികാര മണ്ഡലത്തിൽ അർത്ഥപൂർണമായ ഭാഷണം നടത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ അന്യവിനെ കൈയേറിയാൽ കുഴപ്പമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ പരസ്പരം അറിയരുതെന്നോ പരസ്പരം മണ്ഡലങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ച സ്വീകരിക്കരുതെന്നോ അല്ല അദ്ദേഹം പറയും. അതിനെ മറിച്ച് കയ്യേറ്റം പാടില്ല, ജപ്തിമെന്നും പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മതം എന്താണ് എന്നുള്ളത് ശാസ്ത്രത്തിന് അറിയാൻ പാടില്ലെങ്കിൽ മതത്തെക്കുറിച്ച് ജപ്തിമെന്ന് ഡോക്യൻസ് മറ്റൊരു ഉദാഹരണമാണ്. ഡോക്യൻ സജീവ ശാസ്ത്രജ്ഞൻ ഈ മതത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള വസ്തു അദ്ദേഹം നടത്തുന്നത് ശാസ്ത്രജ്ഞന്മാർ തന്നെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നമുക്ക് സമയം പറ്റിയുണ്ടായിരുന്നുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ചില നിരീക്ഷണങ്ങളിലൂടെ അവർ സൂചിപ്പിച്ചുകൊണ്ട് ഒന്നാമത്തേത് വളരെ സന്തുചിതമായ ദൈവസങ്കല്പം ഈ റിച്ചർഡ് ഡോക്കിൻസ് തന്നെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഇതാണ് മതസങ്കല്പം എന്ന അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അതിലേക്ക് കാര്യങ്ങൾ ആക്രമണ ശരങ്ങളിങ്ങനെ കൊടുത്തിടുകയാണ്. വാസ്തവത്തിൽ ഈ ആധ്യാത്മികതയുടെ ആഴത്തെക്കുറിച്ചും ആത്മകരങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് കാര്യമായി അറിവൊന്നുമില്ലെന്ന് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. മനുഷ്യ രാശിക്ക് ലഭിച്ചിരിക്കുന്ന വിവിധ മത സംസ്കാരങ്ങളിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഉൾക്കാര്യങ്ങളും അനുഭവിക്കാനോ മുന്നോട്ട് ചെയ്തോ ഇതിന്റെ ഈ വിജ്ഞാന ആക്രമണത്തിൽ ഒരൊന്നും കാണുന്നില്ല. അല്പമെങ്കിലും അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പുസ്തകവും വളരെ ബാധിച്ചുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഈ സീരീസ് ഉണ്ടാക്കിയപ്പോഴേ ഇത് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചെങ്കിലും വേണ്ട വേണ്ട എന്ന് തോന്നി. പക്ഷെ നിങ്ങൾ മനസ്സിലായി ഈ പുസ്തകം ഒത്തിരി വിറ്റഴിക്കുകയാണ്. അപ്പം നമ്മളത് ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യമല്ല. സാധാരണ രീതിയിൽ ഈ പഴയ പാശ്ചാത്യ ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു വളരെ നീണ്ടതാണ് ഈ ഉള്ളിൽ ഉപ്പായും ഒക്കെ ഇരിക്കുന്ന ഉത്തരിക്കുന്ന ദൈവത്തിന്റെ സന്ദർഭമാണ്. അതാണ് യഥാർത്ഥത്തിൽ അതാണ് ദൈവം എന്ന ഭാഗം ഒരു ശേഖരത്തെല്ലാം മാനങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഡോക്കിംഗ്സ് രണ്ടാമത്തെ ഒരു നിരീക്ഷണം ഈ പരിണാമവാദവും സൃഷ്ടിവാദവും തമ്മിലുള്ള വാദപ്രതിവാദം പാശ്ചാത്യ മത ബൗദ്ധിക ചരിത്രത്തിന്റെ മാത്രം ഭാഗമാണ്. ഞാൻ അറിയിക്കുകയായിരുന്നു ഇന്ത്യയിലാണ് ഡാർവിൻ ജനിച്ചിരുന്നതെങ്കിൽ ഇന്ത്യയിലാണ് ഒരുപാട് പുസ്തകം അദ്ദേഹം എഴുതിയിരുന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പുരാതനമായ സാംസ്കാരിക മത പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയിലെ ആളുകൾ ആ പുസ്തകത്തോട് പ്രതിവർത്തിക്കുകയെന്ന് ഞാൻ ഒരു സാങ്കല്പികമായി ചിന്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ അങ്ങനെ വലിയ അതിനെതിരായിട്ട് ഇംഗ്ലീഷുകാർ ചെയ്യുന്നത് പോലെയുള്ള യാതൊരു സാഹസവും നമ്മൾ ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചന്ദ്രയാനെ അയച്ച് മൂന്ന് ചന്ദ്രനിൽ വളർത്തി ഈ ചന്ദ്രയാനിലോട്ട് പോയപ്പം തീർച്ചയായിട്ടും സ്വീകരിക്കുന്ന പൂജകളൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രം കാര്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനൊരു ഒരു വൈരുദ്ധ്യമേ നമ്മുടെ സ്പേസ് ടെക്നോളജിയും ന്യൂക്ലിയർ ടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും ലോകത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ ആളുകൾ. അവരുടെ പൂജ നടത്തുകയും ഈ ചന്ദ്രയാനം കൊണ്ട് അയക്കുകയും അവരുടെ വെള്ളം കണ്ടെത്തുകയും ചെയ്യുന്ന തമ്മിൽ യാതൊരു വൈദ്യവും പക്ഷെ ഇംഗ്ലീഷുകാരെ പശ്ചാത്തലത്തിൽ അവർക്ക് ഒത്തിരി ബന്ധങ്ങൾ ഒത്തിരി ഡൈക്കോട്ടമീസാണ്. ആ ഡൈക്കോട്ടമീസ് അവർക്ക് എല്ലാവരും ഞാൻ ചെയ്യുന്നതിലും ഇങ്ങനെ ഒരു വാദം പോലെ തരുന്നുണ്ട്. പതിലെ യുക്തിയും വെളിപാട് ഒരിക്കലും മുമ്പോട്ട് അവർക്ക് അത് ജയിക്കുകയില്ല. നേച്ചറിനെ സൂപ്പർ നേച്ചർ പ്രകൃതിയും അതീത പ്രകൃതിയും എപ്പോഴും നമുക്ക് നിങ്ങൾ വൈദ്യമാണ്. വിശ്വാസവും യുക്തി ക്രിയേറ്റ് ഈ സഭാശാഖ കുടിക്കണം ചേരാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ മനസ്സും ജയിക്കും, മൈൻഡ് ആൻഡ് മാറ്റം ഇതൊക്കെയാണ്. ഫിലോസഫി തിയോറി ഒരു ചേരുകയാണ്, സയൻസും ബിൽഡും തമ്മിൽ ചേരുകയാണ്, ഇവലൂഷനും ക്രിയേഷനും തമ്മിൽ ചേരുകയാണ്. ഇതൊക്കെ ഭാഷാജികളുടെ നിത്യ ദ്വന്ദ്ങ്ങളാണ്. ഈ ദ്വന്ദ്ഭാവത്തിൽ നിന്നാണ് ഈ പറയുന്ന ഈ പ്രതിഷേധവും നിരാശവും എല്ലാം ഉണ്ടാകുന്ന ഒരു എളിയ ചിന്തയുടെ മനസ്സിൽ തോന്നുന്നു. ഈ കത്തോലിക്കാസഭയിൽ ഈ ദ്വന്ദ്ങ്ങളെ ഒന്ന് നെരുക്കാനായിട്ടുള്ള ശ്രമം നടന്നിട്ടില്ല. കത്തോലിക്കാസഭയാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് മറ്റാതെ ഇൻവോൾവ് ആകുന്ന ഒരു മതം. അപ്പം ഉദാഹരണമായിട്ട് കത്തോലിക്ക സെമിനാരികളിലെ ഈ പാഠ്യക്രമം ശ്രദ്ധിക്കാറുണ്ട്. അവിടെയിപ്പോ ആദ്യത്തെ കുറെ വർഷങ്ങളുണ്ട് പഠിക്കുന്നുണ്ട്, ആദ്യത്തെ കുറെ വർഷങ്ങൾ ഫിലോസഫി പഠിക്കും, അത് കഴിഞ്ഞിട്ട് തിയോളജി പഠിക്കുന്നത്. അതിന് പുറകിലുള്ളത് ഈ ദ്വന്ദ്ഭാവം അത് പ്രതിഫലിക്കുന്നത്, പക്ഷെ അതിനെ സങ്കല്പിക്കാൻ ശ്രമിക്കുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് മനുഷ്യന്റെ യുക്തിയാണ്. ആ യുക്തിക്ക് പരിവേഷണങ്ങളൊക്കെ നടത്താം, പക്ഷെ അത് ഒരു തലത്തിൽ അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയും. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ തിയോളജി എന്ന് പറയുന്നത് ദിവ്യ വഴിപാടാണ്. അത് മോളിൽ നിന്ന് വന്ന് കൃപയായിട്ട് ഈ മനുഷ്യന്റെ യുക്തിയെ നിരുപാധനപ്പെടുത്തി അത് സ്വീകരിക്കണം. അപ്പൊ ഈ രണ്ട് തട്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടായി ചിന്താരീതി ആദ്യം ഫിലോസഫി പിന്നെ തിയോളജി പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ ദർശനത്തിലും പാശ്ചാത്യത്തിന്റെ കാണാൻ സാധിക്കും. അതേസമയം തന്നെ അത് പരിസ്ഥിതി പാരമ്പര്യത്തിന് അനുസരിച്ച് കാണുന്നില്ല എന്നുള്ള എടുത്ത് പറയാനുള്ളത്. നാലാമത്തെ ഒരു ഒരു നിരീക്ഷണം, ഡോക്കിംഗ്സ് പഠിച്ചതും തന്റെ ഗവേഷണ സ്വീകരിച്ചതും പരിണാമ ജീവശാസ്ത്രം ഇവല്യൂഷണറി ബയോളജിയാണ്. ഡാർവിന് ശേഷം 20th century മിക്ക ശാസ്ത്രശാഖകളിലും ഈ ഇവല്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ, അത് കേരളത്തിൽ മാത്രമല്ല ഈ കാലത്തിന്റെ പരിണാമം വളരെ ഗൗരവമായിട്ട് നടത്തുന്നുണ്ട്. ഇവല്യൂഷണറി സൈക്കോളജി ഉണ്ട്, ഇവല്യൂഷണറി സോഷ്യോളജി ഉണ്ട്, എല്ലാ തരത്തിലും എവിടെ നോക്കിയാലും ഇവല്യൂഷണറി എന്നുള്ള ആക്ടിവിറ്റിയിൽ ചേർത്ത് പല വിചാരങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ചോദ്യം, ഈ മതത്തിലും മത പ്രമാണങ്ങളിലും മത പ്രമാണങ്ങളുടെ വ്യാഖ്യാനത്തിലും ദൈവശാസ്ത്രത്തിലും ഒക്കെ ഇതുപോലൊരു ഇവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. 14th century പാശ്ചാത്യരുടെ മതമല്ല ഇന്ന് അവരുടെ മതം. അപ്പൊ എന്തുകൊണ്ട് ഈ പരിണാമിക ശാസ്ത്രജ്ഞനായ ഡോക്കിംഗ്സ് അത് പരിഗണിക്കുന്നില്ല? അദ്ദേഹം വിവരം എന്ന് പറയുന്നു മതത്തെ ഒരിക്കലും ഫോർമേ ചെയ്യാത്ത ഒരു സംഗതിയായി അദ്ദേഹത്തിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുകയും അത് വലിയ വൈവിധ്യമാണ്. അഞ്ചാമത്തെ ഒരു നിരീക്ഷണം, ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ ജാർബാദന്മാർ പറഞ്ഞതിനപ്പുറം മുമ്പും ഓക്സ്ഫോർഡിലെ പ്രൊഫസറായ ഡോക്കിംഗ്സ് പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു വലിയ വിശ്വാസം. എനിക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കുകയും, അതായത് ഭൗതികമായതിൽ നിന്ന് മാത്രമേ ഭൗതികമായത് ഉദിപ്പിക്കുന്നുള്ളൂ, മനസ്സിൽ ആത്മാവ് ഇതൊന്നും ഇല്ല എന്ന ചാർപ്പാടന്മാർ ലോകായന്മാർ പറഞ്ഞു. ഇതൊക്കെ അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കൂടുതലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ആറാമത്തേത്, ഭാഷയ്ക്കും ഭൗതിക സങ്കല്പങ്ങൾക്കും അതീതമായ ഒരു ദാർശനിക നിലപാടാണ്. അത് ഈശ്വരനെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും മക്കളുടെ ചിന്തയിൽ വരുന്ന നിലപാടിനെ ദാർശനിക അപ്പോസ്റ്റാറ്റിക് നിലപാടെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഭാഷയ്ക്ക് അപ്പുറത്ത് പോകുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം യുക്തിക്കും ഭൗതികതയ്ക്കും പാശ്ചാത്യ പാരമ്പര്യത്തിനും വളരെ വളരെ സ്ഥാനമുണ്ട്. നമ്മുടെ ഈ പാഠ സയൻസ് ടെക്നോളജി എല്ലാം ഉണ്ടായത് ആ യുക്തിയിൽ നിന്നും ഭൗതികതയിൽ നിന്നുമാണ്. അതേസമയം പൗരസ്ത്യ പാരമ്പര്യങ്ങൾ ക്രിസ്തീയ പാരമ്പര്യമാണെങ്കിലും ക്രിസ്ത്യാനമായ പാരമ്പര്യങ്ങളാണെങ്കിലും ഈ അവിടെ അങ്ങനെയല്ല കാണുന്നത്. അവിടെ എപ്പോസൈറ്റി എന്നുള്ളത് വളരെ പ്രധാനം. നമ്മുടെ എവിടെ മഹർഷി നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എവിടെ മഹർഷിയുടെ ആ ഒരു നിലപാട്. അവിടെ ആശയില്ല, അവിടെ യുക്തിയില്ല, അവിടെ ഇതെല്ലാം അപ്പുറത്ത് പോകുന്ന ഒരു നിശബ്ദതയാണ്. അതുപോലെ തന്നെ നാലാം ജീവിച്ചിരുന്ന ഇസ്രായേലിലെ ബിഗോയസ് എന്ന് പറയുന്ന പൗരസ്ത്യ ക്രിസ്ത്യൻ ഇന്ത്യൻ അദ്ദേഹം പറഞ്ഞു, കോൺസ്റ്റൻസ് മേക്ക് ഐറ്റംസ് ഓഫ് ഫോർ. കോൺസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ ഭൗതിക സങ്കല്പനമാണ്. ഈ ഓരോ ഭൗതിക സങ്കല്പനവും ഒരു അനുഗ്രഹം ഒരു അറയാക്കി നിൽക്കുകയും ചെയ്യുന്നുവെന്ന്. അപ്പൊ ഓരോ മനസ്സും ഇങ്ങനെ വിഗ്രഹമായി തീരുന്നു, വിഗ്രഹ അഞ്ചലം എന്ന് പറയുമ്പോൾ ഈ കോൺസെപ്റ്റ് അറിയിച്ചിട്ടുള്ളതാണ് വിഗ്രഹ അഞ്ചലും എന്നും അദ്ദേഹം പറയുന്നത്. വളരെ നല്ലതിന്റെ കാര്യമാണ്. ഇവരുമായിട്ട് പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിലെ ചിന്തകരെ കുറിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് കൊറോണ നോക്കണം. അവിടേക്കാൾ ചെറിയ ആളുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. അനുഭവങ്ങൾ പോകും നാലാമത്തെ പറഞ്ഞത് നമ്മളെ ശ്രദ്ധിക്കുന്നു. ഏഴാമത്തെ ഒരു നിരീക്ഷണം, ഈ അച്ഛൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, അടയാളം, സിംഗറെന്നോ ശൈലെന്നോ ഒക്കെ പറയും. അതിനെ ആക്ഷരീയമായിട്ട് കാണരുത് എന്നുള്ളവരാണ് നമ്മുടെ പാരമ്പര്യം അവരെ പഠിപ്പിക്കുന്നത്. ഈ ഭാഷയും നമ്മുടെ കോൺസെപ്റ്റ് സങ്കല്പനവും നമ്മുടെ സയൻസും നമ്മുടെ ടെക്നോളജി എല്ലാം തന്നെ ആത്യന്തികമായിട്ട് ഈ അക്ഷരത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അതിനെ ആക്ഷരികമായിട്ട് മാത്രം കാണുന്നു എന്നുള്ളതാണ് പാശ്ചാത്യ ആധുനിക ഭാഷയുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് തോന്നുന്നു. ഇതിനെ അക്ഷരത്തിലെത്തിക്കുകയാണ്. ഇതിന് അപ്പുറത്തൊന്നുമില്ല. ഇതിനെ എല്ലാം ഇതിലേക്ക് ചുരുക്കുന്ന ഒരുതരം പ്രൊട്ടക്ഷനിസം വലിയൊരു അപകടം. ഈ ഡോക്ടിന്റെ യുക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് നോക്കിക്കാണ്. എട്ടാമതായിട്ട് ഉള്ള നിരീക്ഷണം, ഈ ശാസ്ത്രീയ യുക്തി സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത് മനുഷ്യന് സിദ്ധമായിട്ടുള്ള അനേകം അന്വേഷണ ഉപാധികളിൽ ഒന്ന് മാത്രമാണ്. നമ്മുടെ നേരത്തെ ചിന്തിച്ച സമയത്ത് ഇത് ഇതിനെക്കുറിച്ച് പല പ്രകാശങ്ങൾ ഈ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അനേകം അന്വേഷണങ്ങളിലോ ഉപാധികളിലോ ഒക്കെ പെട്ട ഒന്നാണ് മനുഷ്യന്റെ ഈ സയന്റിഫിക് റീസൺ. അത് പ്രത്യേകമായി മാറിയുണ്ട്. ശാസ്ത്ര വ്യവഹാരത്തിൽ അത് വളരെ കമ്മിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് മറ്റെന്തിനെ പറയുമ്പോഴും അത് മാത്രമായിട്ട് ഉപയോഗിച്ച ഒരു കുഴപ്പമുണ്ട്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഈ മരം കെട്ടുന്ന ആളിന്റെ വെട്ടുകത്തിയുണ്ട്, സർജൻ ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്, ആശാരി തടി വെട്ടാൻ ഉപയോഗിക്കുന്ന ഉളിയുണ്ട്, അല്ലെങ്കിൽ എസ് കുടുംബത്തിനുള്ള കത്തിയുണ്ട്. ഈ കത്തികളെല്ലാം കത്തികളാണ്, പക്ഷെ അതിന്റെ ഉപയോഗം ഒന്നല്ല, ഒന്നിന് പകരമായിട്ട് ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ യുക്തി സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത് പരിമിതിയുണ്ട്, അതിന്റെ വലിയ പ്രയോജനമുണ്ട്. പക്ഷെ അത് ഒന്നിൽ പലതിൽ ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അവസാനമായിട്ട് ഒൻപതാമത്തെ ഒരു നിരീക്ഷണം, പക്ഷേ തർക്കമുണ്ടാകാം ഈ മതങ്ങളുടെ ആരോഗ്യത്തിന്, മതങ്ങളുടെയും മതവിശ്വാസികളുടെയും ഒക്കെ ആരോഗ്യത്തിന് നിരീക്ഷരന്മാരുടെ സാന്നിധ്യം ആവശ്യമാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ മതവിശ്വാസങ്ങൾ സ്ഥാപനവത്കരിക്കപ്പെടുകയും ഈ മതത്തിന്റെ പേരിൽ പുരോഹിതന്മാരും പൂജാരികളും സന്യാസിമാരും സുവിശേഷങ്ങളും ഒക്കെ സാധാരണ മനുഷ്യരെ കബളിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിരീക്ഷന്മാരുടെ സാന്നിധ്യം വിമർശനം വളരെയധികം പ്രയോജനം ചെയ്യും. ഈ ചാരവാളന്മാർ പറഞ്ഞു, വേദാന ശാസ്ത്രങ്ങൾ സൃഷ്ടിക്കുന്നവരൊക്കെ കപടഭക്തരാണ്, ചതിയന്മാരാണ്, രാക്ഷസന്മാരാണെന്ന് അവർ പറഞ്ഞെങ്കിലും ഭാരതത്തിലെ ചാർവാദ ദർശനമെന്ന് പറയും അല്ലേ? അത് മറ്റ് ദർശനങ്ങളിലൊപ്പം അത് ആധുനികമായിട്ട് ദർശനമെന്നാണ് അല്ല ചാർവാദ തന്നെ പറയും. ചാർവാദ ഈ ചാർവാദന്മാരുടെ ആ ഒരു നിലപാടുകൾ കൂടി ആയിരിക്കാം വേദാന്തവും ഒക്കെ തീരെ തീരെ ഉയർന്നതിലേക്ക് പോകാതെ ഇവിടുത്തെ നിലനിന്നത് എന്ന് തോന്നുന്നു. അത് ആത്മീയ കാലത്തിലുള്ള നിരീക്ഷകന്മാർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ മറുവശത്ത് ഈ ആത്മീയ മതത്തിന്റെ ആധ്യാത്മിക സംസ്കൃതിയെ അല്പമെങ്കിലും സ്പർശിക്കുവാൻ ചാർവാദന്മാർക്കും നിരീക്ഷകന്മാർക്കും സാധിക്കുകയെന്നുള്ളത് നമുക്കറിയാം. പ്രശസ്ത ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലിസ്റ്റർ ഡോക്കിൻസിന്റെ ഈ ആദ്യ ഡോക്കിൻസിന്റെ രചനകളുടെ ആദ്യ തുകയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഡോക്കിൻസ് ഡെലൂഷൻ എനിക്ക് തോന്നുന്നു ചിന്തകളെ എത്തിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തല്ല ഡോക്കിൻസ് ഡെലൂഷൻ എന്നുള്ളത് സ്വീകാര്യമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകം.